2022 മാർച്ച് 18 വെള്ളിയാഴ്ച. കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. വായിക്കുന്നത് ആർ സ്മിതാദേവി. കറന്റ് കള്ളൻ കൊണ്ടുപോകുമോ? കാഴ്ചപ്പാട് പങ്ക്തിയിൽ ഋഷിരാജ് സിംഗ് എഴുതുന്നു. ഞാൻ വൈദ്യുതി വകുപ്പിൽ വിജിലൻസ് ഓഫീസറായി 1 വർഷം പൂർത്തിയാക്കിയ അവസരത്തിൽ അന്ന് വൈദ്യുതി മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദ് സാർ എന്നെ വിളിച്ച് ഒരു അഭിനന്ദനമറിയിച്ചു. ഞാൻ വന്നതിനുശേഷം KSEB നിന്ന് പ്രതിദിനം 1 കോടി രൂപ ഖജനാവിലേക്ക് അധികം ലഭിച്ചു തുടങ്ങിയതിനായിരുന്നു അഭിനന്ദനം. ആ നേട്ടത്തിന് പ്രധാന കാരണം വൈദ്യുതി മോഷണം തടയാൻ സ്വീകരിച്ച ചില നടപടികളായിരുന്നു. സംസ്ഥാനത്ത് വൈദ്യുതി മോഷണം പല രീതിയിൽ നടന്നിരുന്ന കാലമായിരുന്നു അത്. ഇപ്പോഴും അത് പൂർണ്ണമായും മാറിയിട്ടുണ്ടോയെന്ന് സംശയം. നിരക്കുകളുടെ ദുരുപയോഗം. 4 തരത്തിലാണ് വൈദ്യുതി നിരക്കുകൾ കണക്കാക്കിയിരുന്നത്. കൃഷി ആവശ്യങ്ങൾക്കുള്ള കണക്ഷനുകൾക്ക് യൂണിറ്റിന് ഏകദേശം 1 രൂപ, ഗാർഹിക ആവശ്യങ്ങൾക്ക് യൂണിറ്റിന് 1 രൂപ 67 പൈസ, ഹോട്ടൽ സിനിമ ഹാൾ എന്നിവയ്ക്ക് 4 രൂപ, വ്യാവസായിക ആവശ്യങ്ങൾക്ക് 6 രൂപ എന്നിങ്ങനെയായിരുന്നു നിരക്ക്. കുറഞ്ഞ നിരക്കുള്ള കാർഷിക കണക്ഷനെടുത്ത് ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക, ഗാർഹിക കണക്ഷനെടുത്ത് വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക തുടങ്ങിയ പ്രവണതകളുണ്ടായിരുന്നു. ഇത് തടയാൻ സ്ഥലങ്ങളിൽ നേരിട്ട് പരിശോധിക്കേണ്ടത് ആവശ്യമായിരുന്നു. വൈദ്യുതി മീറ്ററിൽ ക്രമക്കേടുകൾ. ഡിജിറ്റൽ മീറ്ററുകൾ വരുന്നതിന് മുൻപ് ആളുകൾക്ക് വൈദ്യുതി മീറ്ററിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി റീഡിംഗിൽ കൃത്രിമത്തിന് സാധിക്കുമായിരുന്നു. അത്തരം നിരവധി മീറ്ററുകൾ അന്ന് പിടിച്ചെടുത്തിരുന്നു. ഉദ്യോഗസ്ഥരെ കണ്ടാൽ ഓടിത്തുടങ്ങുന്ന മീറ്ററുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വൈദ്യുതി മീറ്റർ നിയന്ത്രിക്കാൻ 10,000 രൂപ മാസശമ്പളത്തിൽ ഒരാളെ മീറ്ററിനടുത്ത് ഇരുത്തുക. ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥർ വരുമ്പോൾ മാത്രം ഇയാൾ മീറ്റർ പ്രവർത്തിപ്പിക്കും. ഈ ജോലിക്കായി മുംബൈ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിദഗ്ധരായ കള്ളന്മാരെ വാടകയ്ക്ക് കൊണ്ടുവന്നിരുന്നു. അത്തരം പല കള്ളത്തരങ്ങളും അന്ന് കണ്ടുപിടിച്ചു. വ്യാവസായിക മോഷണങ്ങൾ. തടി ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രങ്ങൾ, പ്ലാസ്റ്റിക് ഉത്പന്നശാലകൾ, സ്റ്റീൽ അധിഷ്ഠിത വ്യവസായ കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വൈദ്യുതി മോഷണം പതിവായിരുന്നു. ഓരോ സ്ഥലവും നേരിട്ട് പരിശോധിച്ചാണ് അതിന് ശമനമുണ്ടാക്കിയത്. അന്ന് ആന്റി പവർ തെഫ്റ്റ് സ്ക്വാഡ് സജീവമാക്കി. മാസത്തിൽ 1 ജില്ല കണക്കാക്കി വലുതും ചെറുതുമായ സ്ഥാപനങ്ങളുടെ പട്ടിക തയ്യാറാക്കി എന്റെ മേൽനോട്ടത്തിൽ പരിശോധന നടത്തി. നല്ല മാറ്റമാണ് ഉണ്ടായത്. പ്രായോഗിക നിയമങ്ങൾ. വൈദ്യുതി വിഭാഗത്തിന്റെ പ്രായോഗിക നിയമങ്ങൾ കൊണ്ട് നിരവധി ഗുണങ്ങളുണ്ടായിരുന്നു. മോഷണം നടന്നതായി കണ്ടുപിടിച്ചാൽ അയാളിൽ നിന്ന് പിഴ ഈടാക്കാൻ ബോർഡിന് സാധിക്കും. ഇതിനായി എത്ര നാൾ ഇത്തരത്തിൽ മോഷണം നടത്തിയെന്നും എത്ര അളവിൽ നടത്തിയെന്നും നോക്കി പിഴ കണക്കാക്കാൻ അവരുടേതായ ഒരു ഫോർമുല തയ്യാറാക്കിയിരുന്നു. ആ തുകയടച്ച് അയാൾക്ക് തടസ്സമില്ലാതെ തുടർന്നും വൈദ്യുതി ഉപയോഗിക്കാനാവും. വലിയ തുകയാണ് പിഴയൊടുക്കിയതെങ്കിൽ പിന്നീട് അയാൾ ഇത്തരം മോഷണങ്ങൾക്ക് മുതിരില്ല. ഭാവിയിലെ വെല്ലുവിളികൾ. ഇപ്പോഴും ഇത്തരം മോഷണങ്ങൾ നടക്കുന്നില്ലെന്ന് പറയാനാവില്ല. സാങ്കേതികവിദ്യ ഏറെ വളർന്നുകഴിഞ്ഞു. മീറ്റർ ഡിജിറ്റലായാലും മോഷണത്തിനുള്ള നിരവധി സാധ്യതകൾ അവരുടെ പക്കലുണ്ട്. ബീഹാർ, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ 30% വൈദ്യുതി മോഷണങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ ഞങ്ങളിത് 10% താഴെ എത്തിച്ചിരുന്നു. വൈദ്യുതി മോഷണം തടയാൻ പോലീസിനെയും APTS അംഗങ്ങളെയും സജ്ജമാക്കണം. കള്ളക്കടത്ത് വസ്തുക്കൾ പിടിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വിലയുടെ 20% തുക റിവാർഡ് നൽകുന്നതുപോലെ APTS ഓഫീസർമാർക്കും നൽകുന്നത് ഫലപ്രദമാകും.